പ്രൈസ് ദി ലോർഡ്. 37-ാം ലെസണിലേക്ക് പ്രിയ കേൾവിക്കാരെ ഈ സമയം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചന പഠനത്തിനായി എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിൻ്റെ ഹെഡിങ്ങായി നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഉപസംഹാരവും ആശീർവാദവും എന്ന ഹെഡിങ്ങിൽ നമുക്ക് ഈ ലെസൺ പഠിക്കാവുന്നതാണ്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാനിട വരുത്തുവീൻ, അല്ലഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകലത്തിലും നല്ലവരായി നടപ്പാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷിയുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം, ആമേൻ. സഹോദരന്മാരെ, ഈ പ്രബോധന വാക്യം പുറത്തുകൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. സഹോദരനായ തിമോഥെയൊസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് അറിവീൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. ഇതല്ലേക്കാൾ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കൃപ നിങ്ങളോടെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ, ആമീൻ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിപ്പിൻ. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നു നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. 17-ാം വാക്യത്തിൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ എന്നും പറയുന്നു. ഫെയ്ത്തോ അനുസരിക്കുക, ദയുള്ള വാക്കുകളാൽ ഉദ്യമിപ്പിക്കുക, ആത്മവിശ്വാസം ഉളവാത്താക്ക വിധത്തിൽ പെരുമാറുക, കീഴടങ്ങുക, സമർപ്പിക്കുക, യുദ്ധം അവസാനിപ്പിച്ചിട്ട് അടിയറ വയ്ക്കുക എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. സഭയെ ഭരിക്കുന്നവരെ അഥവാ നടത്തുന്നവരെ അനുസരിക്കുക, അവർക്ക് ആത്മവിശ്വാസം ഉളവാത്തക്ക വിധത്തിൽ പെരുമാറുക, കൂടാതെ കീഴടങ്ങിയിരിക്കുക. ഇവിടെ കീഴടങ്ങുകയെന്ന് സൂചിപ്പിക്കുന്നത് ദൈവസ്നേഹത്താൽ ശുശ്രൂഷയുടെ നടത്തിപ്പിനായി താണിരിക്കുന്നു എന്നതാണ്. ശുശ്രൂഷകന്മാർക്ക് ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്തെയും ഉദ്ദേശത്തെയും മാനിക്കണമെന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് നേരെ മറിച്ചാണ് സഭകളിൽ കാണുന്നത്. ശുശ്രൂഷന്റെ നിലനിൽപ്പിന് സഭാ കമ്മിറ്റിയെയും വിശ്വാസികളെയും അനുസരിക്കുകയും അവർക്ക് കീഴടങ്ങേണ്ടതുമായുള്ള ഗതികേട് ഇന്ന് വന്നിരിക്കുകയാണ്. ദൈവവചനത്തിനനുസരണമായി സഭ നയിക്കപ്പെടുന്നതായിരിക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുന്നത്. ശുശ്രൂഷകന്മാരെക്കാൾ ശ്രേഷ്ഠരെന്നോ ബുദ്ധിമാന്മാരെന്നോ ഭാവിക്കാതെ വചനപ്രകാരം അനുസരിക്കുകയും കീഴടങ്ങിയിരിക്കുകയും ചെയ്താൽ ന്യായാസനത്തിന്റെ മുൻപിൽ വിറയ്ക്കേണ്ടതായി വരികയില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രസ്താവിക്കുന്നു. ശുശ്രൂഷന്മാരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കേണ്ടതിന്റെ കാരണം ശുശ്രൂഷകന്മാർ നിങ്ങൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടത് കൊണ്ടാണ്. അവരുടെ കയ്യിലേൽപ്പിക്കപ്പെട്ട ആത്മാക്കളെ കുറിച്ച് കണക്ക് കൊടുക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അത് ചെയ്യുവാനും ദൈവസന്നിധിയിൽ ആനന്ദമുണ്ടാകുവാനും ഇടയായി തീരേണ്ടതിനായി എപ്രകാരം ചെയ്യണം. അല്ല, ദുഃഖത്തോടുകൂടിയാണ് നിങ്ങളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്കാണ് അത് ബാധകമാകുന്നത്. ഉദാഹരണമായി പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ 3-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നിട്ടില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. 2 തിമോത്തിയോസ് 4:16. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവൻ്റെ പ്രവൃത്തികൾക്കും തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യട്ടെ. 2 തിമോത്തിയോസ് 4:14. വിശ്വസ്തരായ ശുശ്രൂഷകന്മാരും വിശ്വസ്തരായ വിശ്വാസികളും ഒരുപോലെ സന്തോഷിക്കുന്ന അവസരം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ടാകുവാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിതം നയിക്കാം. 2-ാമത്, അനുസരിക്കുകയും കീഴടങ്ങിയിരിക്കേണ്ടതിൻ്റെ കാരണം അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നതിനാലാണ്. അഗ്രുപ്നയോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ജാഗരിക്കുക, ഉണർന്നിരിക്കുക, ആത്മീയ ഉറക്കത്തിൽ നിന്നും ഉണർത്തുവാൻ ജാഗ്രതയോടിരിക്കുക, അനാത്മീകരായി തീരാതിരിക്കേണ്ടതിന് ശ്രദ്ധിക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഒരു ശുശ്രൂഷകൻ തൻ്റെ ആടുകളെ വളരെയധികം സ്നേഹിക്കുകയും രാത്രിയുടെ യാമങ്ങളിലും മറ്റും ഉറങ്ങാതെ ജാഗ്രതയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. ശുശ്രൂഷകന്മാർ വിശ്വാസികൾക്ക് വേണ്ടി ജാഗരിക്കുമ്പോൾ ദുഃഖത്തോടെ കണ്ണുനീരോടുകൂടി ഞരങ്ങിക്കൊണ്ട് ചെയ്യാതിരിക്കാൻ ഇടയായിത്തീരുമെങ്കിൽ അതാണ് അനുഗ്രഹം. അപ്പോസ്തലൻ പറയുന്നത്, അല്ല, ഞാൻ നിങ്ങൾക്ക് നന്നല്ല എന്നത്രേ. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ശുശ്രൂഷകന്മാരെ അനുസരിക്കുകയും കീഴടങ്ങിയിരിക്കുകയും ചെയ്തേ മതിയാവൂ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പൗലോസിനും കൂടെയുള്ള ശുശ്രൂഷകന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ തൻ്റെ വായനക്കാരോട് അഭ്യർത്ഥിക്കുന്നു. വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ് തങ്ങളെ നടത്തുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. അവരുടെ ശുശ്രൂഷകളിൽ നല്ല വിജയം ലഭിക്കുന്നതിനും വചനം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കേണ്ടതിനും ദൈവകൃപ വ്യാപരിക്കേണ്ടതിനും പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസികളുടെ കടമയാണ്. മാത്രമല്ല, അവരോട് ചേർന്ന് നിന്ന് ഭാരങ്ങളെ ചുമക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യണം. തൻ്റെ ശുശ്രൂഷയും അപ്പോസ്തലത്വത്തെയും ചോദ്യം ചെയ്യുന്ന അവരുടെ മുൻപാകെ നല്ല മനസ്സാക്ഷിയോടെ നടക്കേണ്ടത് പ്രാധാന്യമർഹിക്കുന്ന സംഗതിയാണ്. ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തമായ നല്ല മനസ്സാക്ഷി ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന് വായനക്കാരുടെ മനസ്സാക്ഷിയോട് അപേക്ഷിക്കുന്നു. ഞാൻ യഥാസ്ഥാനപ്പെടേണ്ടതിന്, വീണ്ടും നിങ്ങൾക്ക് കിട്ടേണ്ടതിന്, പൂർവ്വസ്ഥിതിയിലാകേണ്ടതിന് പ്രാർത്ഥിക്കണമെന്നാണ് ലേഖൻ അഭ്യർത്ഥിക്കുന്നത്. പല അഭിപ്രായങ്ങളാണ് ഈ പദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത്. തൻ്റെ ശാരീരികമായ ബലഹീനതയിൽ ശക്തി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാനായിരിക്കും ഒരു പക്ഷെങ്കിൽ അപേക്ഷിക്കുന്നത്. അപ്പോസ്തലൻ പ്രിയ വായനക്കാരുടെ ഇടയിൽ ചില നാളുകൾ പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിരിക്കാം. എന്നാൽ അവരുടെ ഇടയിലേക്ക് വീണ്ടും കടന്നു വന്ന് ശുശ്രൂഷിക്കുവാനുള്ള ആഗ്രഹത്തെ ദൈവപൂർണതയിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ താൻ അപേക്ഷിക്കുന്നതായിട്ടുള്ള അപേക്ഷയാണ് ഇവിടെ നാം വായിക്കുന്നത്. പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും അവനോടുകൂടെ ആയിരിക്കേണ്ടതിനും തൻ്റെ ആഴമേറിയ ആഗ്രഹത്തെയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ വിവിധ ആവശ്യങ്ങളെക്കുറിച്ച് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളൊരു ആശീർവാദമാണ് കാണുന്നത്. പുതിയ പഴയ നിയമ പുസ്തകത്തിൽ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലുമായി നിയമം ചെയ്തതിനെ പറ്റി മുൻപ് വിവരിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അവർ നിയമം ലംഘിച്ചതിനാൽ നിയമത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ വില നഷ്ടപ്പെടുവാനിടയായി തീർന്നു. വീണ്ടും ഒരു നിയമത്തിൻ്റെ ആവശ്യം വന്നതിനാൽ അതേപ്പറ്റി യിർമ്യാ പ്രവാചൻ പറയുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരും. ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. യിർമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20:31-33 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ ഇത് യേശു ക്രിസ്തുവിൽ കാൽവറി ചെയ്ത പ്രവൃത്തിയെ സൂചിപ്പിക്കുകയായിരുന്നു. അവൻ ഒരിക്കൽ എന്നേക്കുമായ ക്രൂശിൽ കഷ്ടത സഹിച്ചതിനാൽ തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിയ നിയമത്തെ ദൈവമായി വീണ്ടും പുതുക്കുവാനിടയായി തീർന്നു. മാറ്റമില്ലാത്ത നിത്യനിയമമായി അത് ഇന്നും നിലകൊള്ളുന്നു. ആടുകളുടെ വലിയ ഇടയൻ കർത്താവായ യേശു ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന വിവിധ സ്ഥാനപ്പേരുകളിൽ ഒന്നാണ് ആടുകളുടെ വലിയ ഇടയൻ. യെശയ്യാ പ്രവാചകൻ പുസ്തകം 40:11 വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ നല്ല ഇടയൻ എന്നും പറയുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഥവാ സഭയെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ ഇടയന്മാർ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. ആടുകളുടെ കുറിച്ച് വിചാരമില്ലാതെ ഇടയന്മാരെ കുറിച്ച് ഹെസ്കിയൽ പ്രവാചകൻ പറയുന്നത് നമ്മൾ വിസ്മരിക്കരുത്. ഇവിടെ ആടുകളുടെ വലിയ ഇടയൻ ശുശ്രൂഷകന്മാരുടെയും വിശ്വാസികളുടെയും ഇടയൻ എന്ന നിലയിലാണ് കാണുന്നത്. ആ നല്ല ഇടയൻ ആളുകളെക്കുറിച്ച് ആടുകളെക്കുറിച്ച് വിചാരിക്കുകയും തൻ്റെ ജീവനെ നൽകി നമ്മെ സ്നേഹിക്കുകയും ചെയ്ത യേശുവാണ്. അവൻ നമ്മെ നടക്കേണ്ടുന്ന വഴി നടത്തി പോഷിപ്പിച്ച് പരിപാലിക്കുന്ന നല്ല ഇടയനാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ കർത്താവായ യേശു എന്നും യേശു ക്രിസ്തു എന്നും കാണാറുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണെങ്കിലും ഉപയോഗിക്കുന്ന സന്ദർഭത്തിനനുസരിച്ച് അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ക്രിസ്തു എന്നത് തൻ്റെ ദൈവത്തിൻ്റെ മുൻതൂക്കം കൊടുക്കുമ്പോൾ യേശു തൻ്റെ മനുഷ്യത്വത്തിന് ആക്കം കൊടുക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ ദൈവം. യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ക്രിസ്തീയ സമൂഹം കേവലം ഒരു മതം മാത്രമായി നിലകൊള്ളുമായിരുന്നു. ശൂന്യമായി കിടക്കുന്ന യേശുവിൻ്റെ കല്ലറ താൻ ദൈവമെന്ന് ലോകത്തെ വിളിച്ചറിയിച്ചു. റോമൻ സാമ്രാജ്യത്തിന് മുദ്രയെ പൊട്ടിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തി. മരിച്ചവരുടെ ഇടയിൽ നിന്നും തന്നെ ഉയർപ്പിച്ചതിനാൽ ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം അവിടെ പ്രദർശിപ്പിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റാൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വീണ്ടെടുപ്പ് ഉയർപ്പുമുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം പാപികളായ മനുഷ്യവർഗം ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് ശത്രുക്കളായിരുന്നപ്പോൾ ദയാലുവായ ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തെ സ്നേഹിച്ച് വീണ്ടെടുത്ത ദൈവത്തോട് നിരപ്പിക്കുവാൻ കാണിച്ച കാൽവരിയിലെ ദൈവസ്നേഹമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 5:1. ശത്രുക്കളായിരുന്ന നമ്മെ മിത്രങ്ങളാക്കി ദൈവത്തോട് സമാധാനമുള്ളവരാക്കി. മാത്രമല്ല യഹൂദനെയും ജാതിയെയും വേർതിരിച്ച് ഉണ്ടായിരുന്ന നടിച്ചവർ ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിലൊരു പുതിയ മനുഷ്യനാക്കി തീർത്തു. പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നതിന് മുൻപേ വായനക്കാർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു യഥാസ്ഥാനത്തിന് വേണ്ടി അഥവാ ഒരു മടങ്ങിയിരുവന് വേണ്ടി അപേക്ഷിക്കുകയാണ്. എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടേണ്ടതിനായി യാചിക്കുന്നു. വിശുദ്ധന്മാരുടെ ജീവിതം പൂർണ്ണയുള്ളതായി പെർഫെക്റ്റ് ആയി തീരുന്നതിന് സകല പ്രവൃത്തിയിൽ കൂടി നല്ല സൽപ്രവൃത്തിയിൽ കൂടിയാണ്. അതുതന്നെ ആയിരിക്കണം വിശുദ്ധന്മാരുടെ ആഗ്രഹവും. ശുദ്ധ മനസ്സ്, ശുദ്ധ ഹൃദയം, നിർവാജ്യ സ്നേഹം എന്നിവയുടെ ഉടമകളായിരിക്കണം വിശുദ്ധന്മാർ. ചഞ്ചലമില്ലാതെ ഉറപ്പോടുകൂടി നല്ല പ്രവൃത്തിയിൽ മുന്നോട്ട് പോകുന്നവരാണ് ദൈവ ഇഷ്ടം ചെയ്യുന്നത്. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാലുള്ള ആശയുന്നതെന്ന് അറിയേണ്ടതിന് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ളത് ക്രിസ്തു മുഖാന്തരം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നാം എന്തെല്ലാം ചെയ്താലും മഹത്വം ദൈവമാർക്കും വിട്ടുകൊടുക്കുകയില്ല. അവൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്. ദൈവത്തിന് മഹത്വമുള്ളവരായി തീരുവാൻ നമ്മുടെ ജീവിതമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരുടെ മനസാക്ഷിയിൽ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണമായ ചിത്രം ഉൾക്കൊള്ളിച്ചതിനു ശേഷം സഹിഷ്ണുതയോടെ അംഗീകരിക്കുവാൻ ആവശ്യപ്പെടുന്നു. എഴുതപ്പെട്ട പ്രബോധന വാക്യങ്ങൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ ബലവും ധൈര്യവും പകരേണ്ടതിനായി ക്ഷമയോടെ സ്വീകരിപ്പാൻ കേണ അപേക്ഷിക്കുകയാണ്. നിസ്തുല്യനായ യേശുവിനെ ഈ ലേഖനത്തിന്റെ ആരംഭം മുതൽ വിവരിക്കുകയായിരുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോട് നീതി പുലർത്തുവാൻ, അവനെ അംഗീകരിക്കുവാൻ, വിശ്വാസത്തെ തളർന്നു പോകാതെ നിലനിൽക്കുവാൻ, താൻ നൽകിയ പ്രബോധന വാക്യം അംഗീകരിക്കുന്നതിനായി വീണ്ടും ഇവിടെ അപേക്ഷിക്കുന്നു. വായനക്കാർക്ക് അതേ അനുഗ്രഹകരണമായി തീരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. പ്രിയ വായനക്കാർക്ക് ആശ്വാസമായി തീരേണ്ടതിനായി തിമത്തിയോസിന്റെ വിടുതലിനെ ഇവിടെ പ്രസ്താവിക്കുന്നു. വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവം നിരസിച്ചു കളയാതെ മറുപടി നൽകുന്നതെന്ന് ബോധമാക്കുവാൻ ആയിരിക്കണം അപ്രകാരം എഴുതിയത്. തന്റെ സ്നേഹിതനായ തിമോത്തിയോസുമായി വേഗത്തിൽ അവരെ ചെന്ന് കാണാമെന്നുള്ള വാഞ്ചയോടുകൂടി ലേഖനം നിർത്തുന്നു. പ്രതികൂലങ്ങൾക്കിടയിലും പീഡനത്തിൽ കൂടിയും കടന്നു പോകുന്ന വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുന്ന വചനങ്ങളെ നൽകി എഴുത്തുകാരൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിലേക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ റോം തലസ്ഥാനമായി ചുറ്റുപാടുള്ള സ്ഥലങ്ങളെയാണ് ഇതല്ലേ എന്നറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ ഇറ്റലി രാജ്യത്തിലെ തെക്ക് ഭാഗത്തുള്ള കലാബ്രിയ എന്ന സ്ഥലമായിരുന്നു ഇതല്യ എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആ പേര് രാജ്യത്തിന്റെ മുഴുവൻ പേരായി തീർന്നു. പുതിയ നിയമത്തിൽ 4 പ്രാവശ്യം ഈ സ്ഥലത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ക്ലൗദിയോസ് ചക്രവർത്തിയുടെ കാലത്ത് യഹൂദന്മാരെല്ലാം റോമ നഗരം വിട്ടു പോകണമെന്ന് കൽപ്പിച്ചപ്പോൾ അക്കിലയും പ്രിസ്കിലയും ഇറ്റലി വിട്ടുപോയതായി പറയപ്പെടുന്നു. സഭയുടെ ആരംഭകാലം മുതലേ ഇത്താലിയായിൽ ക്രിസ്തീയ സമൂഹമുണ്ടായിരുന്നു. എന്നാൽ അത് എന്ന് തുടങ്ങിയതായി എന്നുള്ള വിവരം ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. പൗലോസാണ് ഇബ്രായ ലേഖനം എഴുതിയത് എന്നതിൻ്റെ ഒരു തെളിവാണിത്. ഇറ്റലിയിൽ താമസിക്കുമ്പോഴായിരിക്കാം ഈ ലേഖനം എഴുതിയത്. അവിടുത്തെ വിശുദ്ധന്മാർ ഈ ലേഖനത്തിൻ്റെ വായനക്കാർക്ക് വന്ദനം ചെയ്യുന്നു. കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. പുതിയ നിയമലേഖനങ്ങളിൽ കാണുന്ന രണ്ട് പ്രത്യേക പദങ്ങളാണ് സമാധാനവും കൃപയും. സമാധാനം അല്ലെങ്കിൽ ശാലോം, പീസ് എന്ന വാക്ക് എബ്രായ സംസ്കാരത്തിൽ നിന്നും, കൃപ അല്ലെങ്കിൽ ഗ്രേസ്, കാരിസ് എന്നത് യവനായ സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്ത രണ്ട് വാക്കുകളാണ്. സന്തോഷം, ആനന്ദം, മനോഹരം, ദയ, ദീർഘക്ഷമ എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. കൃപ എന്ന വാക്കിന് ഒരു യജമാനൻ ജനത്തോട് കാണിക്കുന്ന ദയയ്ക്ക് കൃപ എന്ന് പറയും. അടിമയായ ദാസനോട് യജമാനൻ ദയോട് പെരുമാറേണ്ടതായ ആവശ്യമില്ല. അറിയിക്കാത്ത സ്ഥാനത്ത് അവന് ലഭിച്ചതായ ദയക്കാണ് കൃപ എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനോട് കാണിച്ച സ്നേഹത്തിന് കൃപയെന്നാണ് പറയപ്പെടുന്നത്. പാപികളായ മനുഷ്യവർഗം ദൈവകോപത്തിന് പാത്രങ്ങളായിരുന്നപ്പോൾ പകരം നമുക്ക് ലഭിച്ച കരുണയാണ് കൃപ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നെന്ന് എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു. ക്രിസ്തുവിനോടുകൂടി പാപികളായ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് കൃപ. നമ്മിൽ പകർന്നായ ദൈവകൃപ നഷ്ടമാകാതെ എന്നേക്കും നിലനിൽക്കട്ടെ എന്ന് ലേഖനം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ എബ്രായ ലേഖനം പഠിച്ച് തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെയും പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കേട്ടതായ കേൾവിക്കാർക്കോട് എൻ്റെ പ്രത്യേകമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ എബ്രായ ലേഖനത്തിൻ്റെ ആ പുസ്തകം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. വേൾഡ് വൈഡ് ഗോസ്പൽ.